കർത്താവിന്റെ പരിനാമം മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഒരു വലിയ ഭക്ഷണം നമ്മൾ കഴിച്ചതിന്റെ സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ന് ദൈവവചനം നാം കേൾക്കുമ്പോൾ, പ്രത്യേകമായി ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തരും. നാം എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളുടെ നേതാക്കളും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, സമാധാനം. അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തില് സഭകളില് സമാധാനം, വ്യക്തികളില് ഭവനങ്ങളില് എല്ലാവരും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ ഭജന ശുശ്രൂഷ നിങ്ങൾക്ക് ചുരുക്കം സമയമായിട്ട് നിങ്ങളുടെ മുൻപിൽ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഏറ്റെടുത്ത് ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും വലിയ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5:9 പറഞ്ഞിരിക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മളത് വളരെയധികം ചിന്തിക്കുന്ന വിഷയമാ. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കുന്ന വിളി നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൽ നിന്നൊരു ജനനം ജനിക്കുന്ന ഒരു വ്യക്തിയെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയില് ദൈവപുത്രന്മാരെന്ന് വിളിക്കുന്ന വേറൊരു അനുഭവമാണ് എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവർ. വെറുതെ സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കത്തില്ല. ഇന്ന് അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ പ്രവർത്തിക്കുന്നുണ്ട്. വളരെയധികം രാജ്യങ്ങൾ നേതാക്കളൊക്കെ കൂടുന്നുണ്ട്, എന്തൊക്കെയോ പീസ് ട്രീറ്റികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവാത്മാവിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, അവൻ നമ്മുടെ സമാധാനം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെ പ്രധാന ഉറവ. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ലഭിക്കുവാൻ കഴിയാതെ പലരും ഭാരപ്പെടുന്നുണ്ട്. എവിടുന്നാണ് നമ്മൾ ഇത് ലഭിക്കുന്നത്? അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ. ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നാം ഒരൊറ്റ കാര്യമാണ് ചിന്തിക്കേണ്ടത്, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക, ദോഷം വിട്ടങ്ങുന്ന ഗുണം ചെയ്യുക. ഇത് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ദോഷം വിട്ട് നടന്നിട്ട് സമാധാനം അന്വേഷിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി നാം തീരുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കിന്ന് ഒരു തീരുമാനമെടുക്കണം. ഞാൻ എങ്ങനെയാണെങ്കിലും എന്റെ ഭവനത്തിൽ ഒരു ആർഗ്യുമെന്റോ ഒരു കാര്യങ്ങളോ എന്താണ് എന്തെങ്കിലും വന്നാൽ ഞാൻ അതിനകത്തുകൂടെ ഒരു സമാധാനം ഉണ്ടാക്കുന്നവരായി തീരും എന്നുള്ള ഒരു തീരുമാനമെടുത്താലേ നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ദൈവവചന നമ്മൾ വളരെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആരാണ് സമാധാനം ഉണ്ടാക്കുന്നത്? നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കുമ്പോൾ, ദ പീസ് മേക്കർ ഈസ് ദ പേഴ്സൺ ഹു ഹാസ് മെയ്ഡ് പീസ് വിത്ത് ഗോഡ്. ഒരു പീസ് മേക്കർ സമാധാനം ഉണ്ടാക്കുന്നതാണല്ലോ നമ്മുടെ സബ്ജക്ട്. നാം ചിന്തിക്കുന്നത് ഇന്ന് സമാധാനം എങ്ങനെ ഉണ്ടാക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് ഒരു സമാധാനം വേണം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ദൂതന്മാർ ആട്ടിടയർ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, നമ്മളതൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശു സമാധാന ദൂതുമായിട്ടാണ് ഈ ഭൂമിയിൽ കടന്നു വന്നത്. ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് എന്റെ കർത്താവായി വിശുദ്ധീകരിക്കുമെന്നുള്ള തീരുമാനം എടുക്കുന്നവർക്ക് അവൻ സമാധാനം തരികയാണ്. എന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോലും സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ നാം ഇന്ന് ചിന്തിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ കാര്യമാണ്, സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത്. അവിടെ നാം പറഞ്ഞത് ദൈവവുമായിട്ട് സമാധാനം. റോമലേഖനം 5:1 പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം മൂലം വിശ്വാസത്താൽ നമ്മെ ദൈവം നീതീകരിച്ചു. ആ ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവുമായിട്ടുള്ള സമാധാനം ഇല്ലാതെ നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റത്തില്ല. കർത്താവുമായുള്ള ബന്ധത്തിലാണ് നമുക്കത് പറ്റുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ഒരു വ്യക്തിയോട് സമാധാനം ആചരിക്കണമെങ്കിൽ പ്രാരംഭമായിട്ട് നമുക്ക് ദൈവവുമായിട്ട് സമാധാനം വേണം. ഇന്ന് നമുക്കങ്ങനെ സമാധാനം ഇല്ലെങ്കിൽ, യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് ഇണങ്ങി സമാധാനമായിരിക്കുക എന്ന്. പലരും പിണങ്ങിയും ദൈവത്തെ അന്വേഷിക്കാതെയൊക്കെ നടക്കുന്ന അനുഭവമാണ്. എന്നാൽ സമാധാനം കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ എവിടെ അന്വേഷിച്ചാലും ഇല്ല. ദൈവസന്നിധിയിൽ യേശു കർത്താവും അവിടെ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കും, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. സമാധാനത്തിന്റെ പ്രഭുവാണ് യേശു ക്രിസ്തു. ആ പ്രഭുവിന്റെ അടുക്കലേക്ക് അടുത്തു ചെന്ന് യേശുവിന്റെ രക്തത്താൽ തന്നെ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി നമ്മെ ദൈവം നീതീകരിക്കും. ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ മറ്റുള്ളവരോടും അല്ല ഏറ്റുപറയേണ്ട, ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു നിരപ്പ് പ്രാപിച്ച് ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് എന്ന സമാധാന പ്രഭു വസിച്ചുകൊണ്ട് നമുക്ക് സമാധാനം ലഭിക്കും. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അസമാധാനമുണ്ടെങ്കിൽ ഈ വചന ശുശ്രൂഷയിൽ കൂടെ ദൈവം അത് സമാധാനത്തിന്റെ ദൈവമോ? സാത്താനെ വേഗത്തിൽ കാൽക്കീഴെ ചതച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പൊ സമാധാനത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കർത്താവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരാണ് സമാധാനം ഉണ്ടാക്കുന്നവര്? നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവത്തോട് നിരപ്പാകുന്നവരാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് തന്നെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുകയും അത് ഉണ്ടാക്കുകയും ചെയ്യുന്നവർ. നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയം വരുമ്പോൾ ഇതിനകത്തൂടെ സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് കൊണ്ടുപോകാവുന്ന നമ്മുടെ മനസ്സിനകത്ത് തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നാം ഒരു തീരുമാനമെടുത്ത് ദൈവത്തിൽ പറയാ, ഇതിനകത്ത് എന്ത് വിഷയം വന്നാലും ഞാൻ ഇതിനകത്ത് സമാധാനം കണ്ടെത്തും, സമാധാനം ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ. അതുപോലെ മൂന്നാമത്തെ കാര്യം, അവസരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരോട് സമാധാനം ആചരിക്കണം, മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കണം. ആരെങ്കിലും ഒരു പ്രശ്നത്തിലോ ഭാരത്തിലോ ആണെങ്കിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നാം അവരോട് ഇടപെടുമ്പോൾ തന്നെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അവരനുഭവിച്ചറിഞ്ഞ് നമുക്ക് അവരോട് സമാധാനം കൊടുക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് വചനത്തിനകത്ത്, എബ്രായ ലേഖനത്തിനകത്ത് 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. നാം ഒരു വ്യക്തിയോട് ആർഗ്യുമെന്റിനോ പിണക്കത്തിനോ ഒക്കെ പോകുമ്പോൾ അവിടെ അസമാധാനം ഉണ്ടാകുകയുമാണ്. ട്രബിൾ മേക്കേഴ്സ് ആയിട്ടുള്ളവർക്കൊന്നും ഒരു സമാധാനമില്ല. ലോകത്തിൽ പല അനുഭവങ്ങളുള്ളവരുണ്ട്. അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ അനേകരിന്ന് ഓടി നടക്കുന്നു. ഒരു സമാധാനമില്ലാത്തതോട് അനേകർ മദ്യപിക്കുന്നത്, അനേകർ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്, ജീവിതത്തിൽ സമാധാനമില്ലാത്തത് കൊണ്ട് പല മാധ്യമങ്ങൾ കണ്ടെത്തുന്ന, പല വഴികൾ കണ്ടെത്തുന്നവരോട് ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ സംസാരിക്കാനുള്ളത്, നിങ്ങൾ മറ്റെങ്ങും പോകണ്ട, ദൈവസ്ഥാനത്തിലിരുന്ന് പ്രാർത്ഥിച്ച് ഈ സമാധാന പ്രഭുവിന്റെ അടുക്കലേക്ക് അടുത്തു വരിക. ദൈവം നിങ്ങൾക്ക് സമാധാനം തരും, എത്ര വിഷയമായിക്കോട്ടെ. അതുപോലെ നാം മറ്റുള്ളവരോട് സമാധാനം ആചരിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് പിണങ്ങിയിരുന്നാൽ, സമാധാനമില്ലാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം നടക്കത്തില്ല. അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരട്ടെ. ഫിലിപ്പിലേഖനത്തിനകത്ത് നമുക്ക് കാണാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടല്ല, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക അത്ര വേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സ് കലങ്ങി വിചാരപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ സമാധാനം പോവും, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നമുക്ക് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പോവും. വിശ്വാസത്തിന്റെ ആ അനുഭവം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ട് ക്ഷീണിച്ച് മടുത്തു പോകുന്ന അനുഭവങ്ങളുണ്ട്. കാരണം അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം സമാധാനമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തിൽ നിന്നുള്ള സമാധാനം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇന്ന് ലോകത്തിൽ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്ന ട്രബിൾ മേക്കേഴ്സ് ആണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, രണ്ട് കൂട്ടരാണ് ലോകത്തിലുള്ളത്. ഒന്ന് പീസ് മേക്കേഴ്സ്, അവർ കുറവാ. ട്രബിൾ മേക്കേഴ്സ്, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അതിനെ വലുതാക്കി നമ്മുടെ ഉള്ള സ്വസ്ഥതകൾ മുഴുവനും സമാധാനം മുഴുവനും കളയിക്കുന്ന അനുഭവം അനേകരുടെ ജീവിതത്തിലുണ്ട്. അവരുടെ ജീവിതത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി കുറ്റം പറയുന്നുണ്ടെങ്കിൽ ക്രിറ്റിസിസം വെറുവെറുക്കുന്നുണ്ട്, ഗ്രംബ്ലിങ്, അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ സമാധാനം കെടുത്താൻ വരുന്ന സംസാരങ്ങളാണ് വരുന്നത്. അപ്പോൾ നാം ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ നമ്മൾ പുറവെറുക്കുന്നവരാണെങ്കിൽ അവിടെ അസമാധാനമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയുകയും വിധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ അവിടെ സമാധാനം നമ്മൾ കളഞ്ഞിട്ട് ഒരു ട്രബിൾ മേക്കേഴ്സ് ആയിട്ട് നമ്മൾ തീരുകയാണ്. നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കണം. എന്റെ ഭവനത്തിൽ, എന്റെ ചുറ്റുപാടിൽ, ഞാൻ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ആർക്കെങ്കിലും എന്റെ ജീവിതം കൊണ്ട് സമാധാനം ഉണ്ടാക്കുക ചെയ്യേണ്ടേ? ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ടാക്കിയാൽ വലുതാക്കാൻ നമ്മുടെ ഒരു വാക്കുമതി, നമ്മുടെ ഒരു സംസാരം മതി, നമ്മുടെ ഒരു ഇടപെടൽ മതി. എന്നാൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടത്. സമാധാനം സമാധാനം എന്നൊക്കെ നമ്മൾ കേട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഒരു പീസ് മേക്കേഴ്സ് ആയി തീരണം. പീസ് മേക്കേഴ്സ് ലവ് പീസ്. അപ്പോൾ നമ്മുടെ ഉള്ളിനകത്തൊരു സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവര് അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും, മറ്റുള്ളവർക്ക് അത് കൊടുക്കും. നമുക്കൊരു വ്യത്യസ്തമായ അനുഭവം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ എല്ലാം കൂടെ കോർത്തു പിടിച്ച് സമാധാന സന്ധി, സമാധാന തീരുമാനങ്ങളും ഒക്കെ എടുത്താലും ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കത്തില്ല. എന്തുകൊണ്ടാ? അവർ തമ്മിൽ പറയുന്നത് ഒരുവനോട് ഒന്നിച്ച് യോജിച്ചു പോകാൻ കഴിയുന്നില്ല, ഒരു യൂണിറ്റി വരുന്നില്ല. ഒരു വാക്കിൽ, ഒരു പ്രവൃത്തിയില് നമ്മൾ ഒന്നിച്ചു പോകാത്തത് കൊണ്ടാണ് അസമാധാനം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് അതൊന്ന് മാറ്റി ദൈവസന്ധിയിൽ പീസ് മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും നിൽക്കത്തില്ല. കുറ്റം പറയാനോ മറ്റുള്ളവരെ വിധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും നിൽക്കാത്തവരാണ് പീസ് മേക്കേഴ്സ്. നാം തന്നെ ചോദന ചെയ്യുക. നമുക്ക് സമാധാനത്തിന്റെ സുവിശേഷവുമായിട്ടാണ് നാം കടന്നു പോകേണ്ടത്. സമാധാനത്തിന്റെ ദൈവമാണ്, സമാധാന പ്രഭുവാണ് യേശു തന്നെ. സമാധാനം നാം ഇനി ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞ സമാധാന സുവിശേഷമാണ്. നാം മനസ്സിലാക്കണം, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി നമ്മൾ ആരെയും ഫോഴ്സ്ഫുള്ളായിട്ട് നമുക്ക് ഈ സുവിശേഷം പറയുവാനോ എടുക്കുവാനോ പറ്റത്തില്ല. എന്നാൽ പീസ്ഫുൾ ആയിട്ട് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനത്തിന്റെ അനുഭവം ഒരു വ്യക്തി മനസ്സിലാക്കണം. ഈ വ്യക്തിയില് ഞാൻ മറ്റെങ്ങും കാണാത്ത ഒരു സമാധാനം കാണുന്നുണ്ടെങ്കിലോ, അതാ എങ്കിൽ ഞാൻ ഇവര് പറയുന്നത് കേൾക്കും എന്നുള്ള ഒരു ചിന്ത ഇന്ന് ഞാൻ പുതുതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇടുകയാണ്. ഈ സുവിശേഷത്തിന്റെ ദൂതുമായി കടന്നു പോകുന്നവർ സമാധാന സുവിശേഷമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തെ ഘോഷിച്ച്, സമാധാന സുവിശേഷത്തെ നാം ഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ പോലും സമാധാനത്തിന്റെ ദൂത് വിളിച്ചറിയുന്നതായി തീരണം. നമുക്കതിനു വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ദൈവസന്ധിയിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നവരായി തീർന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഒരു റെക്കൺസിലിയേഷൻ, ദൈവസന്ധിയിൽ ഒരു തിരിഞ്ഞു നോട്ടം, നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയുക. ഒക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നാം എങ്ങനെയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കി മറ്റുള്ളവർക്കത് കൊടുക്കത്തക്കവണ്ണം ഒരു ജീവിതത്തെ ക്രമീകരിക്കുന്നവരായി നിശ്ചയമായി തീരും. നമുക്ക് അതിനുവേണ്ടി നമുക്ക് ദൈവസന്ധിയില് ഒന്നുകൂടെ പ്രാർത്ഥിച്ചൊരുങ്ങുവാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസ്ഥാനത്തില് ഈ വചനപ്രകാരം കർത്താവെ ഇനിയും മുതൽ എന്റെ ആയുസ് തീരുന്നിടം വരെ ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവളായി തീരും, ഉണ്ടാക്കുന്നവനായി തീരും. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുക എന്നുള്ളതാണ് ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാം ദൈവസ്ഥാനത്തിലായിരിക്കേണ്ടത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന എഫേസ്യ ലേഖനം 2:14 മുതലുള്ള വാക്യത്തിൽ അവൻ നമ്മുടെ സമാധാനം. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവൻ ഇരുപക്ഷത്തെയും ഒന്നിച്ചാക്കി. അവിടെ 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണ എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിപ്പാൻ. നോക്കിക്കെ എത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം നമുക്കൊരു സമാധാനം ഉണ്ടാക്കി. ഒരു പുതിയ മനുഷ്യനാണെങ്കിൽ അവൻ സമാധാനത്തിന്റെ ഒരു വ്യക്തിത്വമായി തീരും. ഒരു പുതിയ അനുഭവം, പഴയതെല്ലാം മാറി എല്ലാ പിറുപിറുപ്പും വാഗ്വാദവും കോപവും എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു സമാധാനത്തിന്റെ ആല വ്യക്തിയായി തീരുവാൻ, ആ ദൂത് പറയുന്ന വ്യക്തിയായി തീരുവാൻ യേശു ക്രിസ്തു ഉൾപ്പെടെ ക്രൈസ്റ്റ് ബ്രിങ്ങേഴ്സ് പീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നാല് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മെ ഒന്നാക്കി, ഹി മേഡ് ഓൾ മെൻ ആസ് വൺ, ഒന്നാക്കി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. ഈ ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം നീക്കി എന്നിട്ട് ചട്ടങ്ങളും വിധികളും എല്ലാം മാറ്റിക്കൊണ്ട് നമ്മെ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി തീർത്തുകൊണ്ട് ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതെല്ലാം ബ്രേക്ക് ചെയ്തു. ആ ശത്രുത്വം എന്ന് പറയുന്നതാണ് അസമാധാനം. അതൊക്കെയും ക്രൂശിൽ വെച്ച് നമുക്കൊരു നിരപ്പ് തന്ന് നമ്മെ അല്ലെ കർത്താവിനോട് നിരപ്പിച്ചൊരു പുതിയ മനുഷ്യനാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അടുത്തത് പറഞ്ഞിരിക്കുന്ന അവൻ വന്ന് ദൂരത്തായിരിക്കും നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരാനാണ് കടന്നു വന്നത്. അത് ഒരു പുതിയ വ്യക്തിത്വമായി നമ്മളെ മാറ്റി തീർക്കുന്നു. വ്യക്തികളെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട്, പഴയതിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ച് അത് സമാധാനം ഉണ്ടാക്കുന്നവരായി തീർക്കുകയാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന സമാധാനം ആത്മാവിന്റെ ചിന്ത, ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ജഡത്തിന്റെ ചിന്ത എന്താണ്? മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. അപ്പോൾ നമ്മൾ സമാധാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരായി തീരണം. അടുത്തത് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, നമുക്ക് സമാധാനം എങ്ങനെ ഉറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? സമാധാനം ഉണ്ടാക്കുന്നവരെന്ന് പറഞ്ഞല്ലോ, യാക്കോബിന്റെ ലേഖനത്തിനകത്ത് 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനം വിതയ്ക്കണം, എന്നാൽ നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ സമാധാനം വിതയ്ക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ സമാധാനം വന്നിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ചില കാര്യങ്ങളും കൂടെ ദൈവത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, എങ്ങനെയാണ് മനുഷ്യർക്ക് സമാധാനം കിട്ടുന്ന വിധങ്ങൾ. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നവർ. രണ്ടാമത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ച ദൈവമാണ്. ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു ആകുന്ന സമാധാനം നമ്മുടെ പഴയ മനുഷ്യനെ മാറ്റി, നമ്മുടെ ഈ കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന, ആർഗ്യുമെന്റ് ഉണ്ടാക്കുന്ന, മർമറിങ് ഉണ്ടാക്കുന്ന, ആ ട്രബിൾ മേക്കേഴ്സ് ഉണ്ടാക്കുന്ന എല്ലാ അനുഭവങ്ങളും മാറ്റി കർത്താവ് നമുക്ക് സമാധാനത്തിന്റെ പ്രഭുവായിട്ട് ദൈവം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയാല്, എല്ലാത്തിലും പ്രാർത്ഥനയാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചാൽ സമാധാനം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. സമാധാനം, കഷ്ടം വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ജയിപ്പാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ തരുന്നു. ദൈവസന്നിധിയിൽ പിന്നെയും നമുക്ക് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനത്തിനകത്ത് 26 പറഞ്ഞിരിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നു, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ സമാധാനം കിട്ടുവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറന്നു പോകരുത്. അവിടെ പറഞ്ഞിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിനകത്ത് അതിന്റെ 48:18 വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ, അയ്യോ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ സമാധാന നദി പോലെയാകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നദി ഒഴുകി വരുന്ന ഒരു അനുഭവം ഈ വചന ശുശ്രൂഷയിൽ കൂടെ അത് ലഭിക്കുകയാണ്. ആ നദിയെ ഒഴുകിയിട്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച്, കീപ്പിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾക്ക് സമാധാനം ലഭിക്കാൻ. സമാധാനം ലഭിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പൂർണ്ണമായിട്ടും ദൈവസന്ധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി ഒത്തിരി വചനങ്ങൾ നമുക്കിതിനകത്തൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവസന്ധിയിൽ നമ്മളെ എന്തിനാണ് ഈ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ സന്ധിൽ നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ, ഒരു സന്തോഷകരമായ ജീവിതം നയിക്കണമെങ്കിൽ, ആത്മാവിന്റെ ഫലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ സമാധാനം നമുക്കൊരു ഗിഫ്റ്റായിട്ട് ദൈവം തരികയാണ്. നമുക്കിന്ന് അത് ഏറ്റെടുക്കാൻ കഴിയുമോ? വചനങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഇതിനകത്ത് സമാധാനത്തെക്കുറിച്ച് കാണാം, എന്നാൽ അതല്ല ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരണം. സമാധാനത്തിന്റെ പ്രഭുവിന്റെ അടുത്ത് ചെന്ന് നാം അല്ല ദൈവത്തിന്റെ പുത്രന്മാരെന്നൊക്കെ വിളിക്കപ്പെടുന്നു, നമ്മൾ അങ്ങനെ ആയിത്തീരുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് സമാധാനം യഥാർത്ഥത്തിൽ ഉണ്ടോ? എപ്പോഴാണ് നമ്മുടെ സമാധാനം പോകുന്നത്? ഒരു പ്രശ്നം വരുമ്പോൾ. അപ്പോൾ ആ പ്രശ്നം വരുമ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് നമുക്ക് അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കണം. നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന. സമാധാനത്തെക്കുറിച്ച് നമുക്ക് രണ്ടു മണിക്കൂർ വേണമെങ്കിൽ പ്രസംഗിക്കാം, പക്ഷേ ഈ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കുന്നവരായി തീരും, ഉണ്ടാക്കുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ വരും, അത് ഞാൻ അതിനകത്തൂടാണ് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കേണ്ടത്. എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ സമാധാനം പറയാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് കർത്താവ് നമ്മുടെ സമാധാനമായി തീർന്നു. എന്തു വന്നാലും എന്റെ യേശു ഉണ്ട്. ലോകത്തിന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്തിനാ പറഞ്ഞിരിക്കുന്നത്? അത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. നമുക്കിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിശ്ചയമായിട്ടും യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ കാൽവറിയിൽ യാഗമായി തീർന്ന് നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർത്ത് കർത്താവിന്റെ അടുത്തേക്ക് നമ്മെ അടുപ്പിച്ച് നിരന്നുകൊണ്ട് ഒരു വലിയ ജീവിതത്തിന്റെ ഉടമയാക്കി തീർത്തത് നമുക്ക് ഈ സമാധാനം തരാനാ. അതുകൊണ്ട് യേശു മലയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ഒരു വലിയ അനുഭവമാണ് അവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗ്യപദവിയിലേക്ക് നമുക്ക് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആ അനുഭവത്തിലേക്ക് പൂർണ്ണമായിട്ട് ഇന്ന് വചനം കേട്ട ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. ലോകത്തിൽ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് ദൈവസന്ധിയിൽ കടന്നു വന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ സമാധാന പ്രഭുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഓരോരുത്തരുടെ മേലും കർത്താവ് നൽകിയ സമാധാനം നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വിട്ട് ആ സമാധാനത്തോടെ ജീവിക്കാൻ ഒരിക്കലും ആരെ ഇടയാക്കല്ലേ. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ കാൽക്കീഴ ചതച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ള വചനത്താല് ഓരോരുത്തരുടെ ഭവനത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ കോശം ഓരോ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. മഹത്വമെല്ലാം കടുക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവ്.